ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഞാൻ ആർ ജെ അനു ലെമണാണ്. ആൻഡ് വെൽക്കം ടു ലെമൺസ് മോർണിംഗ് ഡ്യൂ. നിങ്ങൾക്ക് അതിരാവിലെ വെളുപ്പിനെ യാത്ര ചെയ്യാൻ ഇഷ്ടമാണോ? അതായത് എയർപോർട്ടിൽ പോകാനായിട്ട് തിരക്ക് പിടിച്ച് ലാസ്റ്റ് മിനിറ്റിൽ വെളുപ്പിനെ ഇറങ്ങി ഓടുന്ന ഓട്ടോ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരു യാത്ര ചെയ്യാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്ത് വെളുപ്പിനെ നമ്മൾ ചെയ്യുന്ന യാത്രകൾ, അത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? എനിക്കും എൻ്റെ ഹസ്ബൻഡിനും ഭയങ്കര ഇഷ്ടമാണ് വെളുപ്പിനെ യാത്ര ചെയ്യുന്നത്. എന്താണെന്നറിയോ, ഈ വെളുപ്പിനെയുള്ള യാത്രയിൽ നമ്മൾ ഭയങ്കര ഫ്രഷ് ആയിരിക്കും. നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ് ഒരു കുളിയൊക്കെ കഴിഞ്ഞ് നമ്മളൊരു കാപ്പിയൊക്കെ കുടിച്ച് നല്ല ഹാപ്പി ആയിട്ട് പ്ലസൻ്റ് ആയിട്ടായിരിക്കും നമ്മൾ ആ സമയത്ത് യാത്ര ചെയ്യുന്നത്. നമ്മളുടെ ബ്രെയിനും മനസ്സും എല്ലാം ഫ്രഷാണ്, കാണുന്നതെല്ലാം പോസിറ്റീവായിട്ട്, ഭയങ്കര പോസിറ്റീവ് വൈബാണ് ആ ഒരു യാത്രയ്ക്ക്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് സിഡ്നിയിലേക്ക് യാത്ര ചെയ്യാനായിട്ട് ഓൾമോസ്റ്റ് ഒരു 3.5-4 മണിക്കൂറോളം എടുക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് സിഡ്നിയിലേക്ക് പോകേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ ചുമ്മാ ഒരു ട്രിപ്പ് സിഡ്നിയിലേക്ക് പോകേണ്ടി വരുമ്പോൾ, ഞങ്ങൾ എപ്പോഴും വെളുപ്പിനെയാണ് പോകുന്നത്. വെളുപ്പിനെ ഒരു 5-5.5 മണിക്ക് യാത്ര തുടങ്ങും. യാത്ര തുടങ്ങുമ്പോൾ കുറച്ച് ഇരുട്ടൊക്കെ ആയിരിക്കും, പക്ഷെ പിന്നെ ആ വെളിച്ചം വന്ന് വീഴുമ്പോൾ ഒരു പാട്ടൊക്കെ കേട്ട് ഒരു കാപ്പിയൊക്കെ കുടിച്ച് നല്ല ഹാപ്പി ആയിട്ടുള്ള യാത്രയാണത്. നിങ്ങൾ ആരെങ്കിലും സൺറൈസ് കാണാൻ വേണ്ടി യാത്ര ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ഏതെങ്കിലും ഒരു ബ്യൂട്ടിഫുൾ സ്പോട്ടിൽ പോയി നിന്ന് ഒരു സൺറൈസ് കാണണം എന്നാണ് ഞാൻ പറയുന്നത്. ആ സൺറൈസ് കാണുന്നതിനൊപ്പം അത് തരുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഫീല് അത് നമ്മൾ ഒരിക്കലും മറക്കില്ല. അപ്പോൾ യാത്രകളൊക്കെ അവിടെ നിൽക്കട്ടെ. അടുത്തൊരു 3 മണിക്കൂർ ലെമൺസ് മോർണിംഗ് ഡ്യൂവിൽ നമ്മുടെ ചുറ്റുമുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ ആർ ജെ അനു ലെമൺ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. സ്റ്റേ ട്യൂൺ ടു റേഡിയോ ലെമൺ ലൈവ് ഓസ്ട്രേലിയ, നമ്മളൊരേ നാട്ടുകാരാ. ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് വിക്സിനെ പറ്റിയിട്ടാണ്, നമ്മുടെ സ്വന്തം വിക്സ്. എനിക്ക് തോന്നുന്നില്ല നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തെ ഓർമ്മകൾ വിക്സില്ലാതെ കംപ്ലീറ്റ് ആവുന്നു. ഈ പറയുന്ന വിക്സിൻ്റെ ഒരു കടുത്ത ആരാധികയാണ് ഞാൻ അന്നും ഇന്നും. പണ്ടൊക്കെയാണെങ്കിൽ ഒരു പനി, ചുമ, ജലദോഷം ഇതൊക്കെ വരുമ്പോൾ മാത്രമല്ല, ഇതൊക്കെ വരുമെന്ന് സംശയമുള്ളപ്പോൾ പോലും ഇഷ്ടംപോലെ വിക്സ് തൂത്തുകൊണ്ട് നടന്നിരുന്ന ഒരാളാണ് ഞാൻ. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ എന്താണെന്നറിയോ, ഇത്രയും വിക്സ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഞാൻ ഈ അടുത്ത കാലം വരെ വിചാരിച്ചിരുന്നത് വിക്സ് നമ്മുടെ ഇന്ത്യയുടെ പ്രോഡക്റ്റ് ആണെന്നാണ്. ചെറുപ്പം മുതലേ നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ടും പിന്നെ ഈ പ്രോഡക്റ്റിൻ്റെ പുറത്ത് മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് എഴുതിയിരിക്കുന്നത് കൊണ്ടും എനിക്കെന്തോ ഉറപ്പായിരുന്നു ഇത് നമ്മുടെ ഇന്ത്യൻ പ്രോഡക്റ്റാണ്. ഈ അടുത്താണ് എനിക്ക് മനസ്സിലായത് ഈ പറയുന്ന വിക്സ് ഒരു അമേരിക്കൻ കമ്പനിയാണെന്നും അതിൻ്റെ പ്രൊഡക്ഷൻ മാത്രമാണ് നമ്മുടെ ഇന്ത്യയിലുള്ളതെന്നും. ഞാൻ ഈ ഓസ്ട്രേലിയയിൽ ജോലിക്ക് കയറിയ സമയത്ത് ഇടയ്ക്കെപ്പോഴോ കൊളീഗ്സായിട്ട് വർത്തമാനം പറഞ്ഞിരുന്നപ്പോൾ ഓരോ നാട്ടിലെ പ്രോഡക്ട്സിനെ പറ്റി സംസാരിക്കുമായിരുന്നു. അപ്പോൾ അതിലൊരു കൊളീഗ് എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളുടെ ഇന്ത്യയിൽ നിന്നുള്ള പ്രോഡക്റ്റ് ഒന്നും നമ്മുടെ ഈ ഓസ്ട്രേലിയയിൽ സെല്ല് ചെയ്യുന്നില്ലായിരിക്കും അല്ലേ. പുള്ളിക്കാരുടെ സംസാരത്തിൽ ഇച്ചിരി പുച്ഛമില്ലായിരുന്നോന്ന് എനിക്ക് സംശയമുണ്ട്. ജോലിക്ക് കയറി അധികം നാളാവാത്തത് കൊണ്ടും ഇവിടുത്തെ പ്രോഡക്ട്സിനെ പറ്റി വലിയ പരിചയമൊന്നും ഇല്ലാത്തത് കൊണ്ടും ഇംഗ്ലീഷിൽ തിരിച്ച് അതുപോലെ മറുപടി പറയാൻ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും ഞാനൊന്നും മിണ്ടിയില്ല. 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ പുള്ളിക്കാരി ബാഗിൽ നിന്ന് വിക്സിൻ്റെ ഇൻഹെയിലർ എടുത്ത് വലിക്കുന്നത് കണ്ടത്. പുള്ളിക്കാരി നന്നായിട്ട് വിക്സ് യൂസ് ചെയ്യുന്ന ആളായിരുന്നു. കിട്ടിയില്ലേ നമ്മുടെ പിടിവള്ളി, വിക്സിനെ പറ്റി ഞാൻ എന്തൊക്കെയോ വെച്ചലക്കി. പക്ഷേ അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് വിക്സ് നമ്മുടെ ഇന്ത്യയുടെ സ്വന്തം പ്രോഡക്റ്റ് ആണെന്നാണ്. അതൊക്കെ കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞാണ് ഞാൻ അറിയുന്നത് നമ്മുടെ വിക്സ് എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ കമ്പനിയാണെന്ന്. അപ്പോൾ എന്താണെങ്കിലും പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺ ടു റേഡിയോ ലെമൺ ലൈവ് ഓസ്ട്രേലിയ, നമ്മളൊരേ നാട്ടുകാര. അപ്പോൾ പാട്ടുകൾക്ക് മുമ്പ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ വിക്സിനെ പറ്റിയിട്ടാണ്. എന്തോ വിക്സിൻ്റെ വിശേഷങ്ങൾ അങ്ങ് പറഞ്ഞു തീരുന്നില്ല, കുറച്ചും കൂടെ കാര്യം എനിക്ക് പറയാനുണ്ടെന്ന് തോന്നുന്നു. യു ആർ ലിസ്ണിംഗ് ടു ആർ ജി അനു ലെമൺ ഓൺ ലെമൺസ് മോർണിംഗ് ഡ്യൂ. ചില ഇൻ്റർവ്യൂസിലും ചില മോഡേൺ കവിതകളിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ബാല്യത്തിന് നാരങ്ങാമിഠായുടെ രുചിയാണ്, തേൻമിഠായുടെ മധുരമാണ്. അങ്ങനെ ബാല്യത്തിന് ഒരു മണം പറയാനാണെങ്കിൽ എനിക്ക് തോന്നുന്നത് പലരുടെയും ബാല്യത്തിന് കുറേയൊക്കെ വിക്സിൻ്റെ മണവും ഉണ്ടാവും. കുറച്ച് ആലങ്കാരികമായി പറഞ്ഞു എന്നേ ഉള്ളൂ, ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമുക്ക് ഫെമിലിയറായ മണങ്ങളിലൊന്നാണ് വിക്സിൻ്റെ മണം. ഈ അടുത്ത കാലത്ത് പെട്ടെന്നങ്ങ് മാർക്കറ്റിൽ അവൈലബിളായ സാധനമൊന്നുമല്ല വിക്സ്. 124 വർഷമായി നമ്മുടെ വിക്സ് മാർക്കറ്റിൽ അവൈലബിളായിട്ട്. 1898 വിക്സിൻ്റെ ആദ്യത്തെ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നത്. പക്ഷേ സാധനം അങ്ങ് ഹിറ്റായത് 1918 ഒരു ഫ്ലൂ സീസണിലാണ്. ഈ വിക്സിൻ്റെ വിറ്റുവരവിലൂടെ അന്നത്തെ കാലത്ത് millions of dollars ആണ് അവർക്ക് കിട്ടിയത്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയേ കാണാം, കുറെ നല്ല നല്ല പരസ്യങ്ങളുടെ പോസ്റ്റേഴ്സ് അവർ വിക്സിൻ്റെ വെബ്സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. പണ്ട് കാലത്ത് അവർ മാർക്കറ്റ് ചെയ്തിരുന്ന വിക്സിൻ്റെ കുറച്ച് പോസ്റ്റേഴ്സ്. പിന്നെ ഈ കോവിഡിൻ്റെ കാലത്ത് പറയുകയും വേണ്ടല്ലോ, ഏറ്റവും കൂടുതൽ വിറ്റുപോയ പ്രോഡക്ട്സിലൊന്നാണ് വിക്സ്. വെള്ളത്തിലിട്ട് ആവി പിടിക്കാനും അല്ലാതെ തന്നെ നെറ്റിയിലും പുറത്തൊക്കെ തൂക്കാനും അങ്ങനെ ധാരാളം വിക്സിൻ്റെ സാധനങ്ങൾ ഈ അടുത്ത കാലത്ത് എല്ലാവരും തന്നെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഷെൽഫ് അടുക്കി പെറുക്കുന്നതിനിടയിൽ വിക്സിൻ്റെ ഒരു ഡപ്പി എനിക്ക് കിട്ടി. അതിൽ നിന്നാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വിക്സിനെ പറ്റി ഇത്രയും സംസാരിച്ചത്. സത്യം പറഞ്ഞാൽ വിക്സിനെ പറ്റി എനിക്ക് ഇത്രയും സംസാരിക്കാനുണ്ടെന്ന് എനിക്ക് തന്നെ ഇപ്പോഴാണ് മനസ്സിലായത്. എന്താണെങ്കിലും പാട്ടിയിൽ കേട്ടിട്ട് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൻഡ് ടു റേഡിയോ ലെമൺ ലൈവ് ഓസ്ട്രേലിയ. നമ്മളൊരേ നാട്ടുകാരാ. വെൽക്കം ബാക്ക് ടു ലെമൺസ് മോർണിംഗ് ട്യൂ. ഞാൻ ആർ ജെ അനു ലെമണാണ്. നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും, ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച നമ്മുടെ കേരളത്തിലെ തന്നെ ഒരുപാട് സംസാര വിഷയമായ വിസ്മയ കേസിൻ്റെ വിധി വന്നു. നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ സ്ത്രീധനത്തിൻ്റെ പേരിലുണ്ടായ ഒരു ഭയങ്കരമായ കോലാഹലവും കേസും ബഹളമൊക്കെയാണിത്. കേസിൽ പ്രതിയായി പറയപ്പെട്ട കിരൺ കുമാറിന് 12.5 ലക്ഷം രൂപ പിഴയും 10 വർഷം തടവുമാണ് കോടതി വിധിച്ച ശിക്ഷ. ഒരു കാര്യം പറയാതെ വയ്യ, ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയ ഗവൺമെൻറ് സർവീസിൽ ജോലിയുള്ള ഒരാളുടെ സൈഡിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു റെസ്പോൺസ് ആയിരുന്നില്ല ഈ കേസിൽ നമ്മൾ കണ്ടത്. വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഒരു കോടതി വിധിയിൽ സ്ത്രീധനം എന്ന് പറയുന്ന ഒരു പേര് മാത്രമേ ഇല്ലാതായിട്ടുള്ളൂ എന്ന് തോന്നുന്നു. പോക്കറ്റ് മണിയെന്നോ ഗിഫ്റ്റെന്നോ അങ്ങനെ പല പേരിൽ ആ ഒരു സിസ്റ്റം ഇന്നും നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് സത്യം. എന്താണെങ്കിലും കോടതി വിധിയെ പറ്റിയോ ഈ കേസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനെ പറ്റിയോ ഒന്നും ഞാൻ സംസാരിക്കുന്നില്ല. ഒരേ ഒരു കാര്യം മാത്രം ഞാൻ പറയട്ടെ, പെൺകുട്ടികൾ അവരുടെ സ്വന്തം കാലിൽ നിൽക്കട്ടെ. ആൺകുട്ടികൾക്ക് കല്യാണം ആലോചിക്കുമ്പോൾ നമ്മൾ എന്താ പറയണേ, അവനവൻ്റെ സ്വന്തം കാലിൽ നിന്നിട്ട് കല്യാണം കഴിക്കാന്നല്ലേ. പെൺകുട്ടികളുടെ കാര്യത്തിലും നമ്മൾക്കിനി അത് തന്നെ പറയാം. പെൺകുട്ടികളെല്ലാവരും പഠിക്കട്ടെ, അവരുടെ കാര്യങ്ങൾ നോക്കാൻ അവർ തന്നെ പ്രാപ്തരാവട്ടെ. ആവശ്യത്തിന് വിദ്യാഭ്യാസവും സ്വന്തമായിട്ടൊരു ജോലിയൊക്കെ ആയിട്ട് എൻ്റെ കാര്യം നോക്കാൻ എനിക്ക് ഞാൻ തന്നെ മതി എന്നൊരു കോൺഫിഡൻസ്, എനിക്കതിന് പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് പെൺകുട്ടികൾക്ക് ആദ്യം ഉണ്ടാവട്ടെ, എന്നിട്ട് നമുക്ക് അവർക്ക് കല്യാണം ആലോചിക്കാം. എനിക്ക് ശരിയെന്ന് തോന്നിയ ഒരു കാര്യം മാത്രമാണ് കേട്ടോ ഞാനിവിടെ പറഞ്ഞത്. നിങ്ങൾക്കൊക്കെ എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളതെന്ന് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. എന്താണെങ്കിലും പാട്ടേൽ കേട്ടിട്ട് തിരിച്ചു വരാം. നിങ്ങൾ കേൾക്കുന്നത് ആർ ജെ അനു ലെമണ്ണയാണ്. ആൻഡ് ദിസ് ഇസ് ലെമൺസ് മോർണിംഗ് ഡ്യൂ. സ്റ്റേ ട്യൂൺഡ് ടു റേഡിയോ ലെമൺ ലൈവ് ഓസ്ട്രേലിയ. നമ്മളൊരേ നാട്ടുകാരാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റ് കയറുന്നു. ഷെൽഫിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുക്കുന്നു. കുറേ നിങ്ങളുടെ കൈപ്പിടിക്കുന്നു, കുറേ ബാഗിലിട്ടുകൊണ്ട് പോരുന്നു, കുറേ കവറിലിടുന്നു. അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം സമയമെടുത്ത് ഷോപ്പ് ചെയ്തതിന് ശേഷം ചെക്കൗട്ടിൽ ക്യൂ ഒന്നും നിൽക്കാതെ നിങ്ങൾ ഇറങ്ങിപ്പോരുന്നു. കടയിൽ കയറി മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന കാര്യമൊന്നും അല്ല കേട്ടോ ഞാൻ പറയണേ. യു ആർ ലിസണിങ് ടു ആർ ജെ അനു ലെമൺ ഓൺ ലെമൺസ് മോർണിംഗ് ട്യൂ. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ആമസോൺ ഗോ എന്ന് പറയുന്ന ഷോപ്പിംഗ് ഫെസിലിറ്റീനെ പറ്റിയിട്ടാണ്. എൻ്റെ അറിവിൽ ഓസ്ട്രേലിയയിൽ ആമസോൺ ഗോ ലോഞ്ച് ചെയ്തിട്ടില്ല, പക്ഷേ യു എസിലും യു കെയിലൊക്കെ ആയിട്ട് ഓൾമോസ്റ്റ് ഒരു 10-28 ഷോപ്പോളം അവർ തുറന്നിട്ടുണ്ടെന്നാണ് ഞാൻ വായിച്ചത്. നമ്മളീ ഓൺലൈനൊക്കെ ഷോപ്പ് ചെയ്യുന്ന നമ്മുടെ ആമസോണിൻ്റെ തന്നെ റീറ്റെയിൽ ഷോപ്പുകളാണ് ഈ പറയുന്ന ആമസോൺ ഗോ. ഈ കടകളുടെ പ്രത്യേകതകൾ എന്താന്ന് പറഞ്ഞാൽ, ഇതിന് നമ്മൾ പേയ്മെൻറ്റിന് നമ്മൾ ചെക്കൗട്ടിൽ ക്യൂ നിൽക്കേണ്ട കാര്യമില്ല, ഇതിനൊരു ക്യാഷിയറേ ഇല്ല. അപ്പോൾ ഈ സിസ്റ്റം മൊത്തത്തിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ കടയിൽ കയറുന്നു, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നു. നമ്മുടെ ഷെൽഫിൽ നിന്ന് സാധനങ്ങൾ എടുക്കുന്നതിൻ്റെ വെയ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ വെർച്വൽ കാർട്ടിലേക്ക് ഇവർ സാധനങ്ങൾ ആഡ് ചെയ്യുന്നത്. കടയിൽ കയറുന്ന മിനിറ്റ് മുതൽ ആ സെക്കൻഡ് മുതൽ നമ്മൾ ക്യാമറയിൽ മോണിറ്റേർഡ് ആയിരിക്കും. അങ്ങനെ നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഷോപ്പ് ചെയ്ത് എക്സിറ്റിന് അവിടേക്ക് എത്തുമ്പോൾ നമ്മൾ വാങ്ങിച്ച സാധനങ്ങളുടെ എല്ലാം വെയ്റ്റും ക്യു ആർ കോഡുകളും എല്ലാം വെച്ചിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി പൈസ ഡിഡക്റ്റ് ആയിക്കോളും. കാശ് അവിടെ കൗണ്ടറിൽ നിന്ന് കൊടുക്കണ്ടെന്നേ ഉള്ളൂ, അക്കൗണ്ടിൽ നിന്ന് അവരെ എടുക്കൂ കേട്ടോ. യു എസിലും യു കെയിലൊക്കെ ഇത് പ്രവർത്തനം ആരംഭിച്ചിട്ട് കുറച്ച് നാളായി എന്നാണ് ഞാൻ വായിച്ചത്. കേൾക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടല്ലേ. ഇതിനൊരുപാട് ഗുണങ്ങളും ദോഷങ്ങളും അവർ പറയുന്നുണ്ട്. അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം കുറച്ച് പാട്ടുകൾ കേട്ട് തിരിച്ചു വന്നതിന് ശേഷം. സ്റ്റേ ട്യൂൺഡ് ടു റേഡിയോ ലെമൺ ലൈവ് ഓസ്ട്രേലിയ. നമ്മളൊരേ നാട്ടുകാരാ. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പറഞ്ഞു നിർത്തിയത് നമ്മുടെ ആമസോണിൻ്റെ റീറ്റെയിൽ ഷോപ്പായ ആമസോൺ ഗോയിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും അതിനെ പറ്റിയിട്ടാണ്. യു ആർ ലിസണിങ് ടു ആർ ജെ അനു ലെമൺ ഓൺ ലെമൺസ് മോർണിംഗ് ഡ്യൂ. ഓഫ്കോഴ്സ് ആദ്യത്തെ അഡ്വാൻറ്റേജിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ അത് ടൈം എഫിഷ്യൻസി തന്നെയാണ്. ഈ ആമസോൺ ഗോയുടെ പുറകിലുള്ള മെയിൻ ഐഡിയ എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ളത് എടുക്കുക, പോവുക, കൂടുതൽ സമയം അവിടെ സ്പെൻഡ് ചെയ്യാനില്ല. ഇപ്പോൾ നമ്മൾ ലഞ്ച് ബ്രേക്കിലാണ്, നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും വേണം, ഒരു സ്നാക്ക് വേണം. നമ്മൾ പെട്ടെന്ന് ഓടി ചെല്ലുന്നു, സാധനം എടുക്കുന്നു, പോരുന്നു. അല്ലെങ്കിൽ നമ്മളൊരു ബസ്സിന് വേണ്ടിയിട്ട് ഓടുകയാണ്, 5 മിനിറ്റിനുള്ളിൽ ബസ് വരും, പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും സാധനം വേണം, നമ്മൾ ഓടി ചെന്ന് സാധനം എടുക്കുന്നു, പോരുന്നു. പലപ്പോഴും ഒരു സൂപ്പർ മാർക്കറ്റ് കയറിയിട്ട് നമ്മളൊരു സാധനം എടുക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലെ ഏറ്റവും വലിയ നമ്മൾ ചിന്തിക്കുന്ന പ്രോബ്ലം എന്താന്ന് പറഞ്ഞാൽ ചെക്ക് ഔട്ടിലെ ക്യൂ ആണ്. ഇവിടെ ആ പ്രശ്നമില്ല. പിന്നെ ഈ കട ഭയങ്കര സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. മൊത്തം ക്യാമറാസ് ആണ്, നമ്മൾ ചെല്ലുന്ന സമയം തൊട്ട് മോണിറ്റേർഡ് ആണ്. അങ്ങനെ ഒരു സാധനവും അവരെ പറ്റിച്ച് നമ്മുടെ ബാഗിലിട്ടുകൊണ്ട് പോരാനൊന്നും പറ്റില്ല. അതുതന്നെയാണ് നമ്മുടെ ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജും. ഒരു ഷോപ്പ് തുടങ്ങുക എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ പറയുന്ന ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ജോബ് കട്ടാണ്. ക്യാഷ്യർ ആയിട്ടോ അസിസ്റ്റൻസിനായിട്ടോ അങ്ങനെ അധികം സ്റ്റാഫിനെയൊന്നും അവിടെ എംപ്ലോയ് ചെയ്യേണ്ടി വരില്ല. പിന്നെ എനിക്ക് തോന്നുന്നേ അങ്ങനെ ചുമ്മാ ഒരാൾക്ക് കടയിൽ കയറി ഷോപ്പ് ചെയ്യാനൊന്നും പറ്റില്ല. നമുക്ക് ഒരു അക്കൗണ്ട് ഉണ്ടാവണം, ആ അക്കൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കണം. അങ്ങനെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് നമുക്ക് കടയിൽ കയറി സാധനം ഷോപ്പ് ചെയ്യണമെങ്കിൽ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ആമസോൺ ഗോനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ. എൻ്റെ അറിവിൽ ഓസ്ട്രേലിയയിൽ ഷോപ്സ് ഒന്നും വന്നിട്ടില്ല. എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ നല്ലതായിരുന്നല്ലേ, നമുക്കൊന്ന് ട്രൈ ചെയ്യായിരുന്നു. എന്താണെങ്കിലും പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺ ടു റേഡിയോ ലെമൺ ലൈവ് ഓസ്ട്രേലിയ, നമ്മളൊരേ നാട്ടുകാര. ഇനി ഞാൻ പറയാൻ പോകുന്നത് വയനാട്ടിലെ ഒരു കൊച്ചു വീടിൻ്റെ കഥയാണ്. വീടിന് അങ്ങനെ പറയത്തക്ക ഒരുപാട് പ്രത്യേകതകളൊന്നുമില്ല, എന്നാൽ കുറച്ച് പ്രത്യേകതകളുണ്ട് താനും. യു ആർ ലിസ്ണിംഗ് ടു ആർ ജി അനു ലെമൺ ഓൺ ലെമൺസ് മോർണിംഗ് ഡ്യൂ. വീടെന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു സ്വപ്നമായിരിക്കും അല്ലേ. ഓരോ വീടിനും ഓരോ പ്രത്യേകതകളുണ്ടാവും. ആ പ്രത്യേകത ചിലപ്പോൾ അവിടെ താമസിച്ചിരുന്ന ആളുകളുടെ ഓർമ്മകളായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ആ വീട് പണിത സാഹചര്യമായിരിക്കും, അല്ലെങ്കിൽ ആ വീടിൻ്റെ സ്ട്രക്ചറായിരിക്കും. അങ്ങനെ എന്താണോ ഓരോ വീടിനും ഓരോന്നായിരിക്കും സ്പെഷ്യലായിട്ടുള്ളത്. ഞാനീ പറയാൻ പോകുന്ന വീട് വയനാട്ടിലുള്ള ജാവനയ്യൻ എന്ന് പറയുന്ന ആളുടെ വീടാണ്. 100 വർഷത്തോളം പഴക്കമുണ്ട് ഈ പറയുന്ന വീടിന്. പുല്ല് മേഞ്ഞ, ചാണകം മെഴുകിയ, മച്ചുള്ള ഒരു ചെറിയ വീടാണ് ജാവനയ്യൻ്റേത്. സ്വാതന്ത്ര്യ സമരകാലത്ത് എവിടുന്നോ കുടിയേറി വന്നതാണ് ജാവനയ്യൻ്റെ പൂർവികർ. അവർ പണിത വീടാണിത്. ഇത്രയും നാൾ അതുപോലെ തന്നെ അവർ ആ വീട് മെയിൻറ്റെയിൻ ചെയ്തു എന്നുള്ളതാണ് സത്യം. കാണാൻ നല്ല ഭംഗിയാണ് ആ വീട്. ആ വീടിന് പുല്ല് മേയാൻ തന്നെ 3 ദിവസത്തോളം എടുക്കുമെന്നാണ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ പറയുന്ന വീടിന് ഓഫറായിട്ട് വന്നത് എത്ര രൂപയാണെന്നറിയോ? 1 കോടി രൂപയാണ് കണ്ണും പൂട്ടി ജാവനയ്യൻ നിരസിച്ചത്. എനിക്ക് തോന്നി ഒരു പക്ഷേ ഈ 1 കോടി രൂപ വാങ്ങിച്ച് ഈ വീട് ഇവർ വിൽക്കാൻ തയ്യാറായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതൊരു വാർത്തയാവില്ലായിരുന്നു. നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ യൂട്യൂബിൽ തപ്പി നോക്കിയാൽ മതി. മാതൃഭൂമി ന്യൂസാണ് ഈ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നല്ല രസമാണ് ആ വീട് കാണാനായിട്ട്. ആ പുല്ല് മേഞ്ഞതും അതിൻ്റെ മച്ചും ആ വീടിൻ്റെ ചാണകം മെഴുകിയ തറയും ഒക്കെ കാണാനായിട്ട് നല്ല രസമാണ്. ജാവനയ്യൻ്റെ മകനാണ് ഇതെല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് വീഡിയോയിൽ. അപ്പോൾ എന്താണെങ്കിലും പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺ ടു റേഡിയോ ലെമൺ ലൈവ് ഓസ്ട്രേലിയ, നമ്മളൊരേ നാട്ടുകാര. നമ്മുടെയൊക്കെ സൂപ്പർ മാർക്കറ്റുകളിൽ ഓർഗാനിക് ഫുഡിന് ഒരു പ്രത്യേക സെക്ഷൻ തന്നെയുണ്ട്. നാട്ടിൽ ഈ പറയുന്ന ഓർഗാനിക് ഫാമിങ്ങിനും ഓർഗാനിക് ഫുഡിനുമൊക്കെ ഇപ്പം നല്ല പ്രചാരം കയറി വരികയാണ്. നാട്ടിൽ ഇത് പോപ്പുലറായി വന്നുകൊണ്ടിരുന്ന സമയത്ത് ഇതിൻ്റെ ഒരു മെയിൻ ഡ്രോബാക്ക് ആയിട്ട് അവർ പറഞ്ഞുകൊണ്ടിരുന്ന റീസൺ വിലക്കൂടുതലാണെന്ന് പറഞ്ഞ് ആൾക്കാരിത് വാങ്ങുന്നില്ല എന്നുള്ളതാണ്. ആളുകളൊന്നും ഇപ്പോൾ പണ്ടത്തെ പോലെയൊന്നുമല്ല. അവർക്ക് പൈസ കൊടുത്താൽ നല്ല സാധനം കിട്ടുമെന്ന് അവർക്ക് ഉറപ്പുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും ആ പൈസ മുടക്കാൻ റെഡിയാണെന്നുള്ളതാണ് സത്യം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ പ്രശസ്തനായ സിനിമാ നടൻ ശ്രീനിവാസൻ ഈ പറയുന്ന ഓർഗാനിക് ഫാമിങ്ങിനെ ഒരുപാട് അഡ്വക്കേറ്റ് ചെയ്യുകയും ഒരുപാട് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ ശ്രീനിവാസന്റെ നേതൃത്വത്തിൽ ശ്രീനി ഫാംസ് എന്ന പേരിൽ ഒരു ഓർഗാനിക് ഫാമിംഗ് ഫേം നമ്മുടെ നാട്ടിൽ തുടങ്ങിയിട്ടുണ്ട്. വികസിത രാജ്യങ്ങളിൽ യൂസ് ചെയ്യുന്ന ഓർഗാനിക് ഫാമിംഗ് ടെക്നിക്കുകളും ഓർഗാനിക് ഫാമിങ്ങിൻ്റെ ഗുണങ്ങളും നമ്മുടെ നാട്ടിലെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ പറയുന്ന ശ്രീനി ഫാംസിൻ്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം. അവർക്ക് തൃപ്പൂണിത്തറയിൽ ഒരു ശ്രീനി ഫാംസിൻ്റെ ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ പുതിയതായിട്ട് ഒരെണ്ണം കലൂര് മെട്രോഡ് അവിടെ തുടങ്ങിയിട്ടുണ്ടെന്നാണ് ന്യൂസ് ഞാൻ കണ്ടത്. എന്താണെങ്കിലും അത് ഭയങ്കര നല്ലൊരു മൂവ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മൂവിയാണ് ഹൗ ഓൾഡ് ആർ യു. അതിൽ കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ടല്ലോ, അത് കുറച്ചും കൂടെ നമ്മുടെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഓരോ വീട് പണിയുമ്പോഴും ആ വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ പാകത്തിനുള്ള ഒരു വെജി പാച്ച് അല്ലെങ്കിൽ ഒരു ചെറിയ ഗാർഡൻ, അതിനുള്ള സ്പേസ് കൂടെ ഒരു കമ്പൽസറി ആയിട്ട് ആ വീടിൻ്റെ പ്ലാനിനോട് ചേർന്ന് വരണം എന്നുള്ളതാണ് അന്ന് അവർ കൊടുത്തിരുന്ന ഒരു ആശയം. അത് ഭയങ്കര നല്ല ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആശയമാണല്ലേ. വിഷമില്ലാത്ത ആഹാരം നമ്മളുടെ വീട്ടിൽ തന്നെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തിനാണ് നമ്മൾ ഈ കടയിൽ പോയി ഇത്രയും പൈസ കൊടുത്ത് ഈ വിഷം വാങ്ങിച്ച് കഴിക്കുന്നത്? അപ്പോൾ പാട്ടുകൾക്ക് കേട്ടിട്ട് തിരിച്ചു വരാം. ഞാൻ ആർജി അനു ലെമൺ ഇവിടെ തന്നെ ഉണ്ടാവും. സ്റ്റേ ട്യൂൺ ടു റേഡിയോ ലെമൺ ലൈവ് ഓസ്ട്രേലിയ. നമ്മൾ ഒരേ നാട്ടുകാരാ. അപ്പോൾ സാധാരണ നമ്മൾ ഷോയിൽ ചെയ്യുന്നത് പോലെ ഇന്നത്തെ ദിവസത്തിന് എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. സെർച്ച് ചെയ്ത് നോക്കി, പക്ഷേ അങ്ങനെ ഭയങ്കരമായ എടുത്തു പറയത്തക്ക പ്രത്യേകതകളൊന്നും ഇന്നത്തെ ദിവസത്തിനില്ല. ഇന്ന് നാഷണൽ ബ്ലൂബെറി ചീസ് കേക്ക് ഡേ ആണ്. അത് എന്തിനാണ് നാഷണൽ ബ്ലൂബെറി ചീസ് കേക്ക് ഡേ ആഘോഷിക്കുന്നതെന്ന് ചോദിച്ചാൽ ആ ഡെസേർട്ടിൻ്റെ പോപ്പുലാരിറ്റിക്ക് വേണ്ടിയിട്ടാണെന്നാണ് എഴുതിയിരിക്കുന്നത് അതിനകത്ത്. അപ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും ബ്ലൂബെറി ചീസ് കേക്ക് ഇഷ്ടമാണെങ്കിൽ ഇന്ന് നിങ്ങളുടെ ദിവസമാണെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നമ്മൾ ആഘോഷിക്കുന്നതെന്ന് ചോദിച്ചാൽ ബ്ലൂബെറി ചീസ് കേക്ക് വാങ്ങിച്ച് കഴിക്കുക, അല്ലെങ്കിൽ ബ്ലൂബെറി ചീസ് കേക്ക് പാർട്ടി ഹോസ്റ്റ് ചെയ്യാന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. അതിനൊക്കെ ഇപ്പോൾ ആർക്കെങ്കിലും ഒക്കെ താല്പര്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ എടുത്തു പറയാനും മാത്രം എനിക്ക് തോന്നിയത്, ഈ മാസം നാഷണൽ മിലിറ്ററി അപ്രിസിയേഷൻ മന്താണ്. നമ്മുടെ മിലിറ്ററിയിൽ സെർവ് ചെയ്യുന്ന എല്ലാ സോൾജിയേഴ്സിനെയും മിലിറ്ററിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അപ്രിഷ്യേറ്റ് ചെയ്യുന്ന മാസമാണ് മെയ്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയാണ് നാഷണൽ ഫോട്ടോഗ്രഫി മന്തുമാണ് മെയ്. ഫോട്ടോഗ്രാഫിയിൽ താല്പര്യമുള്ളവരെയും ഫോട്ടോഗ്രാഫേഴ്സിനെയൊക്കെ റെക്കഗ്നൈസ് ചെയ്യുകയും അവരുടെ നല്ല വർക്ക്സിനെ അപ്രിഷ്യേറ്റ് ചെയ്യുകയും ചെയ്യുന്ന മാസമാണ് മെയ്. ഇനി മലയാളം മൂവി റിലീസസിനെ പറ്റി പറയുകയാണെങ്കിൽ, May 27th ജയസൂര്യ നായകനാകുന്ന ജോൺ ലൂതർ റിലീസിനായിട്ട് ഒരുങ്ങുന്നു. പിന്നെ നമ്മുടെ യൂട്യൂബിൽ നിവിൻ പോളി നായകനാകുന്ന തുറമുഖം സിനിമയുടെ ട്രെയിലർ റിലീസായിട്ടുണ്ട്. കുറച്ച് നാൾ കൂടിയിട്ടാണെന്ന് തോന്നുന്നു നിവിൻ പോളിയുടെ മൂവി റിലീസാവുന്നത്. അപ്പോൾ എന്താണെങ്കിലും പാട്ടുകൾ കേൾക്കാൻ സമയമായിട്ടുണ്ട്. പെട്ടെന്ന് പോയി കുറച്ച് പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ഞാൻ ആർജെ അനു ലെമൺ ആണ്. യു ആർ ലിസ്ണിംഗ് ടു ലെമൺസ് മോർണിംഗ് ഡ്യൂ. സ്റ്റേ ട്യൂൺ ടു റേഡിയോ ലെമൺ ലൈവ് ഓസ്ട്രേലിയ. നമ്മൾ ഒരേ നാട്ടുകാരാ. ഇക്കഴിഞ്ഞ ദിവസം പുറത്തു വന്ന കണക്കനുസരിച്ച് നമ്മുടെ ആമസോണിൽ ഏറ്റവും അധികം വിറ്റുവരവ് നടന്ന പ്രോഡക്റ്റുകളിൽ ഒന്നാണ് ചക്ക. യു ആർ ലിസ്ണിംഗ് ടു ആർജെ അനു ലെമൺ ഓൺ ലെമൺസ് മോർണിംഗ് ഡ്യൂ. ഇന്നത്തെ ദിവസം മൊത്തത്തിൽ ഞാൻ കുറച്ച് ആമസോണിനെ പറ്റി കൂടുതൽ സംസാരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ആമസോൺകാരെ പ്രൊമോഷന് പൈസയൊന്നും തന്നിട്ടൊന്നും ഇല്ല കേട്ടോ. ചക്കയുടെ പ്രോഡക്ട്സ് വിറ്റ് പോകുന്നതിൽ ഏറ്റവും അധികം വിറ്റ് പോകുന്ന സാധനം ചക്കപ്പൊടിയാണ്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന റിപ്പോർട്ട് അനുസരിച്ചിട്ടാണെങ്കിൽ ആമസോണിൽ മാത്രം 1 crore rupees വിറ്റുവരവാണ് ചക്കയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. പുതിയ റിസർച്ചൊക്കെ അനുസരിച്ചിട്ടാണെങ്കിൽ ഡയബറ്റീസ് ഉള്ളവർക്ക് കഴിച്ചാൽ ഷുഗർ നല്ല കൺട്രോൾഡ് ആകുന്ന ഒരു ഫുഡാണ് ചക്കപ്പൊടി. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ അടുത്ത കാലത്താണ് ചക്കയ്ക്ക് ഇതിന് മാത്രം ഔഷധ മൂല്യം ഉണ്ടെന്നും ചക്ക ഇത്രയും നല്ല ഒരു പ്രോഡക്റ്റ് ആണെന്നും ഒക്കെ നമ്മൾ തന്നെ ഒരുപാട് തിരിച്ചറിഞ്ഞ് അംഗീകരിച്ച് അതിനെ മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങിയത്. ആലുവ സ്വദേശിയായ ജെയിംസ് ജോസഫാണ് 365 days ചക്ക ഉൽപ്പന്നങ്ങൾ അവൈലബിൾ ആക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ജാക്ക് ഫ്രൂട്ട് 365 എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ജെയിംസ് ജോസഫ് ആമസോണിൽ ചക്കയുടെ പ്രോഡക്ട്സ് വിൽക്കാൻ തുടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ നിലവിലുള്ള പ്ലാന്റിൽ ഒരു ദിവസം 15 tons ചക്കയാണ് പ്രോസസ്സ് ചെയ്തെടുക്കുന്നത്. പക്ഷെ അത് വളരെ കുറവാണ്. ഒരു ദിവസം 60 tons എങ്കിലും പ്രോസസ്സ് ചെയ്തെടുത്താലേ ഉള്ളൂ പുള്ളിക്ക് ഇപ്പോൾ കിട്ടുന്ന ഓർഡർ മീറ്റ് ചെയ്യാനുള്ള എമൗണ്ട് പുള്ളിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വളരെ പെട്ടെന്നാണ് നമ്മുടെ മുറ്റത്തും തൊടിയിലുമൊക്കെ വായി നോക്കി നിന്ന പ്ലാവിന് പ്രൊമോഷൻ കിട്ടുന്നത്. ഇപ്പോൾ ചക്ക ചുളയ്ക്കും ചക്ക കുരുവിനും ചക്ക ചകിണിക്കും ചക്ക മടലിനും വരെ ആൾക്കാർ ക്യൂ നിൽക്കുകയാണ്. നമ്മുടെ ചക്ക പോയൊരു പോക്കേ. അപ്പോൾ തൽക്കാലം ചക്ക വിശേഷം ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. പാട്ടുകൾ കേൾക്കാൻ സമയമായി. സ്റ്റേ ട്യൂൺ ടു റേഡിയോ ലെമൺ ലൈവ് ഓസ്ട്രേലിയ. നമ്മൾ ഒരേ നാട്ടുകാരാ. അപ്പോൾ യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ ലെമൺ ലൈവ് ഓസ്ട്രേലിയ. നമ്മൾ ഒരേ നാട്ടുകാരാ. ഞാൻ ആർജെ അനു ലെമൺ ആണ്. ആൻഡ് ദിസ് ഇസ് ലെമൺസ് മോർണിംഗ് ഡ്യൂ. യൂട്യൂബിൽ കിടക്കുന്ന പഴയ മലയാളം സിനിമകൾ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഏത് സമയത്ത് കാണുന്നതെന്നറിയോ? ഏറ്റവും ഇഷ്ടം നമ്മുടെ ഉച്ചയ്ക്ക് ചോറുണ്ണാനെടുത്തിട്ട് ആ കൂടെ ഒരു മൂവി ഇട്ട് കണ്ട് അത് തീരുന്നോടം വരെ അങ്ങനെ അങ്ങ് ഇരിക്കും. അങ്ങനെ ഉച്ചയ്ക്ക് സിനിമയും കണ്ടിരിക്കുന്ന കുറേ പേര് എനിക്കറിയാം. നിങ്ങൾക്കും അങ്ങനെ ഇഷ്ടമാണോ? അപ്പോൾ എന്താണെങ്കിലും കഴിഞ്ഞ ദിവസം ഒരു മൂവി കണ്ടു, വാത്സല്യം. നമ്മുടെ മമ്മൂക്ക് അത്താകർത്ത് അഭിനയിച്ച ഒരു സിനിമയാണ് വാത്സല്യം. ഒരു കൂട്ടുകുടുംബത്തിലെ ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ പറഞ്ഞ് ഒരു ചേട്ടൻ്റെ ഉത്തരവാദിത്വവും സ്നേഹവും വാത്സല്യവും ഒക്കെ അങ്ങ് നിറഞ്ഞ് കവിഞ്ഞ് തുളുമ്പുന്ന ഒരു സിനിമയാണ് ഈ പറയുന്ന വാത്സല്യം. എനിക്കറിയില്ല ആ സിനിമ ഞാൻ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്ന്. കണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു സിനിമയാണത്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് മമ്മൂക്കയുടെ അഭിനയം മാത്രമല്ല, ആ സിനിമയുടെ ഡയറക്ടർ നമ്മുടെ കൊച്ചിൻ ഹനീഫയാണ്. കൊച്ചിൻ ഹനീഫ് സിനിമയൊക്കെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാമെങ്കിലും ഇത്രയും ക്ലാസ്സായ ഇത്രയും ഹിറ്റായ ഒരു സിനിമ സംവിധാനം ചെയ്തത് കൊച്ചിൻ ഹനീഫയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. കാരണം ഈ കൊച്ചിൻ ഹനീഫ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലെപ്പോഴും ആ ഒരു കോമഡി പിക്ചറാണ് പെട്ടെന്ന് ആദ്യം ഓർക്കുമ്പോൾ മനസ്സിൽ വരുന്നത്. അങ്ങനെ ഒരു കരിയർ ഗ്രാഫ് തപ്പിച്ചെന്നപ്പോഴാണ് 1980s and 1990s ആയിട്ട് ഒരുപിടി നല്ല സിനിമകൾ നമ്മുടെ കൊച്ചിൻ ഹനീഫ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഡയറക്ഷൻ മാത്രമല്ല, കുറേ കഥകൾക്ക് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു ഈ പറയുന്ന കൊച്ചിൻ ഹനീഫ. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു ഡയറക്ടർ എന്നതിനേക്കാൾ ഉപരി, ഒരു തിരക്കഥാകൃത്ത് എന്നതിനേക്കാൾ ഉപരി, ഒരു നല്ല നടനായിട്ടാണ് എപ്പോഴും കൊച്ചിൻ ഹനീഫിനെ നമ്മൾ ഓർക്കുന്നത്. അങ്ങനെ നമുക്ക് ഓർത്തിരിക്കാൻ ഒരുപിടി നല്ല സിനിമകൾ തന്നിട്ടാണ് കൊച്ചിൻ ഹനീഫ ഓർമ്മയായത്. എന്താണെങ്കിലും പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺ ടു റേഡിയോ ലെമൺ ലൈവ് ഓസ്ട്രേലിയ. നമ്മൾ ഒരേ നാട്ടുകാരാ. അപ്പോൾ നമ്മുടെ വീക്കെൻഡിങ് എത്താറായല്ലേ. ഇന്നിപ്പോൾ വ്യാഴാഴ്ചയായി, നാളെ ഒരു ദിവസത്തെ ഡ്യൂട്ടിയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീക്കെൻഡാണ്. ആരെങ്കിലും മൂവി കാണാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ ജീതു ജോസഫ് സംവിധാനം ചെയ്ത ലാലേട്ടൻ്റെ സിനിമ 12th Man റിലീസായിട്ടുണ്ട്. എനിക്കതിൽ അഭിനയത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരാൾ ഡോക്ടർ നയന, ശിവദ അഭിനയിച്ച ക്യാരക്ടർ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരുപാട് ടാലൻ്റ് ഉള്ള പക്ഷെ ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു നടിയാണ് ശിവദ എന്ന്. സുധീ വാൽമീകം സിനിമയിലെ കല്യാണി എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഏറ്റവും കൂടുതൽ ശിവദയുടെ ശ്രദ്ധിക്കപ്പെട്ടതെന്ന് എനിക്ക് തോന്നുന്നു. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ഈ പറയുന്ന 12th Man നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. നല്ല അടിപൊളിയൊരു സസ്പെൻസ് ത്രില്ലറാണ്. എന്താണെങ്കിലും എല്ലാവരും കാണുക. പിന്നെ വീക്കെൻഡിൽ നിങ്ങളുടെ എന്താണോ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതെല്ലാം നല്ല അടിപൊളിയായിട്ട് നടക്കട്ടെ. വീക്കെൻഡിൽ മാത്രമല്ല കേട്ടോ, ഇന്ന് നിങ്ങൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും അടിപൊളിയായിട്ട് നടക്കട്ടെ. അപ്പോൾ നമ്മുടെ ലെമൺസ് മോർണിംഗ് ഡ്യൂ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് ഏകദേശം സമയമായിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 3 മണിക്കൂർ എന്നെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു. പിന്നെ നാളെ വൈകുന്നേരം 4 മണിക്ക് ഒരു വീക്കെൻഡ് സ്പെഷ്യൽ ഷോയുമായിട്ട് ഞാൻ നിങ്ങളെ വീണ്ടും ജോയിൻ ചെയ്യുന്നതായിരിക്കും. എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ വീണ്ടും പറയുന്നു, പ്രോഗ്രാമിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ ഞങ്ങളെ അറിയിക്കണം പ്ലീസ്. പിന്നെ അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും പാട്ട് റിക്വസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജ് അയക്കാനോ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് വഴി ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങളത് ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ടൈം പാസ് ലെമണേഡിന് സമയമായിട്ടുണ്ട്. പുറകെ നെക്സ്റ്റ് ആർ ജെ റെഡിയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ദിസ് ഇസ് ആർ ജെ അനു ലെമൺ സൈനിങ് ഓഫ് ഫ്രം ലെമൺസ് മോർണിംഗ് ഡ്യൂ. സ്റ്റേ ട്യൂൺ ടു റേഡിയോ ലെമൺ ലൈവ് ഓസ്ട്രേലിയ. നമ്മളൊരേ നാട്ടുകാരാണ്.